إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار.
سهودرن عليك الله هنا سوكشت جيكنا من എന്നോടും തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് നൽകുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു ഇബാദത്ത് അത് ദുആ ആകുന്നു. ദുആ അത് നമ്മുടെ റബ്ബിനോടുള്ള രഹസ്യ സംഭാഷണത്തിന് വഴിയൊരുക്കുന്നു. അടിമ തന്റെ ആവശ്യങ്ങൾ റബ്ബിന് മുന്നിൽ അർപ്പിക്കുകയാണ്. ആക്രമിക്കപ്പെടുന്നവരുടെയും ദുർബലരുടെയും ആശ്രയമാണ് ദുആ. അല്ല, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം അത് ദുആയാണ്. ഈ ആയുധമാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ യുദ്ധങ്ങളിൽ പോലും ഏറെ ഉപകാരപ്പെട്ടിട്ടുള്ളത്. ബദറിന്റെ ചരിത്രം അറിയുന്നവരാണ് നാം. മുസ്ലിങ്ങളുടെ എണ്ണത്തിനേക്കാൾ മൂന്നരട്ടിയോളം എണ്ണം അധികമുണ്ടായിരുന്നു ശത്രുക്കൾക്ക്. ആയുധങ്ങളാകട്ടെ അതിനേക്കാൾ ഇരട്ടി ശത്രുക്കളടുത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഹബീബുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ദുആ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം നൽകി. തുടർന്നും ധാരാളം വിജയം നൽകിയത് നാം കണ്ടതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾക്ക് എന്തു പറ്റി? റസൂലിന്റെയും സഹാബത്തിന്റെയും റബ്ബ് തന്നെയല്ലേ നമ്മുടെ റബ്ബ്. ആ റബ്ബിന്റെ കഴിവിലാകട്ടെ ഒന്നും തന്നെ കുറഞ്ഞുപോയിട്ടുമില്ല. നമ്മുടെ റബ്ബാകട്ടെ മുസ്ലിമീങ്ങളെ സഹായിക്കൽ അവന്റെ ബാധ്യത ഏറ്റെടുത്തതുമാണ്. പിന്നെ എവിടെയാണ് പ്രശ്നം പറ്റിയത് സഹോദരന്മാരെ? പ്രശ്നം മുസ്ലിം ഉമ്മത്തിന്റേതാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഉമ്മത്ത് അള്ളാഹു നമുക്ക് പുറത്തു നൽകട്ടെ. നമ്മുടെ ഹാലുകൾ, നമ്മുടെ അവസ്ഥകൾ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മളിൽ ചിലർ ദുആ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാത്തത് കാരണം അവർ അതിൽ ധാരാളം അലംഭാവം കാണിക്കാൻ തുടങ്ങി. ദുആ കൃത്യമായി അവർ ചെയ്യുന്നില്ല. മറ്റു ചിലർ അവർ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ഉത്തരം ലഭിക്കുന്നില്ല. അവർ ആകെ ആശങ്കയിലാണ്. അവർക്ക് ഉത്തരം ലഭിക്കുന്നതിൽ നിന്നും അവരെ തടയുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും അവർ അറിയുന്നില്ല. അവർ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. എന്നാൽ വേറൊരു വിഭാഗം, അവരും ദുആ ചെയ്യുന്നവരാണ്. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ദുആ നിഷ്കളങ്കമല്ല. കളങ്കം നിറഞ്ഞ ദുആയാണ് അവർ നടത്തുന്നത്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട, അള്ളാഹുവിനോട് മാത്രം സഹായം തേടേണ്ട കാര്യങ്ങൾ റബ്ബിന്റെ സൃഷ്ടികളോട് അവർ നടത്തുന്നു. അള്ളാഹുവോടൊപ്പം അവന്റെ സൃഷ്ടികളോടും അവർ ദുആ നടത്തുന്നു. നഊദു ബില്ലാഹ്. ചുരുക്കത്തിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ഈ ദുരവസ്ഥ ഇന്ന് ഉണ്ടാകാനുള്ള കാരണം അവരുടെ ദുആയിൽ വരുത്തിയ ധാരാളം പിഴവുകളാണ്. അപ്പോൾ സഹോദരന്മാരെ, ദുആയെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദുആയ്ക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലുടനീളം അവനോട് ദുആ ചെയ്യാനും അത് ചെയ്യേണ്ടതിന്റെ പ്രത്യേകതകളും അത് ചെയ്യേണ്ടതിന്റെ ഗൗരവമായി ഉണർത്തിയത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഒരുപാട് നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അത് മരുന്നുകളിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു മരുന്നാണ്. അല്ല, അതിനേക്കാൾ ഉപകാരപ്രദമായ മരുന്ന് മറ്റൊന്നില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കിതാബായ അദ്ദാഉ വദ്ദവാ, ഹൃദയങ്ങളുടെ രോഗവും അതിന്റെ ഷിഫായും അതിന്റെ മരുന്നും വിശദീകരിക്കുന്ന, അതിന്റെ കൃത്യമായിട്ടുള്ള ചികിത്സയും വിശദീകരിക്കുന്ന ഒരു പ്രസിദ്ധമായ കിതാബാണ്. അദ്ദേഹം അതിൽ ദുആയുടെ ഉപകാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അദ്ദുആഉ മിൻ അൻഫഇൽ അദവിയ, മരുന്നുകളിൽ ഏറ്റവും ഉപകാരമുള്ളത് അത് ദുആയാണ്. വഹുവ അദുവുൽ ബല, അത് ആപത്തുകളുടെ പരീക്ഷണങ്ങളുടെ ശത്രുവാണ് ദുആ എന്നുള്ളത്. യുദാഫിഉഹു വയുആലിജു, നിന്റെ ദുആ അത് ആപത്തുകളെ തടഞ്ഞു നിർത്തുന്നു, അതിനെ കൃത്യമായി ചികിത്സിക്കുന്നു. വയംനഉ നുസൂലഹു, ആ ആപത്തുകൾ നിന്നിലേക്ക് ഇറങ്ങുന്നത് നിന്റെ ദുആ തടയുന്നു. വയർഫഉഹു ഔ യുഖഫിഫുഹു ഇദാ നസൽ, ഇനി ആ ആപത്ത് നിന്നിലിറങ്ങിയാൽ അതൊന്നുകിൽ നിന്നിൽ നിന്നും അത് നീക്കിക്കളയുന്നു, അല്ലെങ്കിൽ അത് നിനക്ക് ബാധിച്ച ആപത്തിന്റെ കാഠിന്യം കുറച്ചു കളയുന്നു. അപ്പോൾ സഹോദരന്മാരെ, ദുആ എന്ന് പറയുന്നത് വലിയൊരു മരുന്നാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെയുള്ള രോഗങ്ങൾക്ക് മരുന്നന്വേഷിക്കുന്നവരാണ്. അപ്പോൾ സഹോദര, ദുആ എന്നുള്ളത് നിനക്ക് വന്നിരിക്കുന്ന ആപത്തുകളും അതുപോലെ നിനക്ക് വരാനിരിക്കുന്ന ആപത്തുകളിൽ നിന്നുമൊക്കെ നിന്നെ തടയാനുള്ള, നിനക്ക് ഒരു രക്ഷാമാർഗമായി സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്രതിരോധ മരുന്നാണ് ദുആ എന്നുള്ളത്. ദുആയിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ഒരു അമലിന്റെ ശ്രേഷ്ഠതകൾ നമുക്ക് മനസ്സിലാകുമ്പോൾ ആ അമൽ കൂടുതൽ നന്നാക്കാൻ നമുക്ക് സാധിക്കും. സഹാബത്ത് അങ്ങനെ ഓരോ അമലിന്റെയും ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി കാണാം. ഇന്നദ്ദുആ ഹുവൽ ഇബാദ സുമ്മ ഖറഅ വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നൽ ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ അതുതന്നെയാണ് ഇബാദത്ത് എന്ന് പഠിപ്പിക്കുകയാണ്. ഇന്നദ്ദുആ, തീർച്ചയായും ദുആ എന്നുള്ളത് ഹുവൽ ഇബാദ, അതുതന്നെയാണ് ഇബാദത്ത്. ദുആ ഇല്ലാത്ത ഒരു ഇബാദത്തും ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ ചിലർ ചോദിച്ചേക്കാം, ദുആ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ വിനയത്തോടുകൂടി ചോദിക്കുക എന്ന് മാത്രമല്ലേ എന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം. പക്ഷെ ദുആ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, അതിനെ രണ്ടായി വേർതിരിച്ചിരിക്കുന്നു. ദുആ ഉൽ മസ്അല, അതാണ് നമ്മൾക്കറിയുന്ന ദുആ. അള്ളാഹുവിനോട് നമ്മുടെ ഹാജത്തുകൾ, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, അതാണ് ദുആ ഉൽ മസ്അല. അതുപോലെ മറ്റൊരു ദുആയുമുണ്ട്, ദുആ ഉൽ ഇബാദ, ഇബാദത്തുകളിലൂടെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന തേട്ടം. അള്ളാഹുവിന് ദിക്ര ചെയ്തുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ ധാരാളം ദിക്റുകൾ, അതുപോലെ തന്നെയുള്ള നമ്മുടെ നമസ്കാരങ്ങൾ, നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു തേട്ടമുണ്ട്, റബ്ബേ ഇത് നീ സ്വീകരിക്കണം, ഇതിന് പകരമായി എന്റെ പാപകൾ പുറത്തു തരികയും എന്നെ നരകത്തിൽ നിന്നും കാത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളൊരു തേട്ടമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദുആ അടങ്ങാത്ത ഒരു ഇബാദത്തുമില്ല. അപ്പോൾ ദുആ തന്നെ ഇബാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ശേഷം അതിനുള്ള തെളിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതുകയും ചെയ്തു. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, ഇതാ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നൽ ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, തീർച്ചയായും എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും കിബർ കാണിക്കുന്ന ആളുകൾ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുആനെ ഇബാദത്ത് എന്ന് തന്നെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ദുആ ചെയ്യാത്ത ആളുകളുടെ ഇബാദത്ത് ചെയ്തില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കും. ഈ പറഞ്ഞ യസ്തക്ബിറൂന, അഹങ്കാരം കാണിക്കുന്ന ആളുകൾ ആരാണെന്ന് തഫ്സീറിൽ വിശദീകരിച്ചിട്ട് കാണാം. ഒന്ന്, അള്ളാഹുവിനോട് തീരെ ദുആ ചെയ്യാത്ത ആളുകൾ, അള്ളാഹുവിനോട് അവർ ഒന്നും ചോദിക്കുകയില്ല, അല്ല അവർ അള്ളാഹു ഉണ്ട് തന്നെ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം സൃഷ്ടികളോടും കൂടി ദുആ ചെയ്യുന്നു. അവർ അള്ളാഹുവിനെ ഏകത്വം, അള്ളാഹുവിന് തൗഹീദ് കൽപ്പിക്കുന്നില്ല, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്ന് കൽപ്പിക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദുആ അത് തന്നെയാണ് ഇബാദത്ത്. നമ്മുടെ അങ്ങേയറ്റം വിനയത്തോടുകൂടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അത് സൃഷ്ടികളോട് ചോദിക്കുകയാണെങ്കിൽ അത് ദുആ ആണ്, അത് ഷിർക്കുമാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏതൊരു കാര്യവും അത് സൃഷ്ടികളോട് ചോദിച്ചാൽ അത് ഷിർക്കായി തീരും എന്നതിൽ സംശയമില്ല. ദുആയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠത എന്തെന്നാൽ, അള്ളാഹുവിങ്കിൽ ഏറ്റവും ആദരണീയമായ ഒരു ഇബാദത്താണ് ദുആ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമു അലല്ലാഹി തആല മിന അദ്ദുആ, അള്ളാഹുവിങ്കിൽ ദുആയേക്കാൾ ആദരണീയമായ മറ്റൊരു ഇബാദത്ത്, മറ്റൊരു ആരാധന ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ദുആ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾ അവനോട് ദുആ ഇരന്നാൽ, ദുആ ചെയ്താൽ അത് തള്ളിക്കളയുന്നതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നു. ഒരടിമ അവനോട് ദുആ ചെയ്തിട്ട് അതിന് ഉത്തരം നൽകാതിരിക്കുക എന്നുള്ളത് അള്ളാഹു നിയോഗിക്കുന്നതല്ല. അള്ളാഹു അവന് കൃത്യമായി ഉത്തരം നൽകുക തന്നെ ചെയ്യും. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മൾ പിന്നീട് അത് വിശദീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന റബ്ബകും തബാറക വ തആല ഹയ്യുൻ കരീമുൻ യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അയറുദ്ദുഹാ സുഫ്രാ. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ആദരണീയനായ നിങ്ങളുടെ റബ്ബ് അവൻ ലജ്ജിക്കുന്നു. എന്താണ് ലജ്ജിക്കുന്നത്? മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അയറുദ്ദുഹുമാ സുഫ്രാ. തന്റെ റബ്ബിന് മുന്നിൽ രണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്താൽ അത് ഒന്നും തന്നെ കൊടുക്കാതെ സംഭൂജനായി അവനെ മടക്കി അയക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കൃത്യമായി ഉത്തരം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയായി ഏറ്റെടുത്തതാണ്. പിന്നെ നമുക്ക് ദുആ ചെയ്യാൻ എന്താണ് മടി സഹോദരന്മാരെ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങോട്ട് ലജ്ജയാണ് നമുക്ക് ഉത്തരം നൽകാതിരിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ എന്തിനാണ് ലജ്ജിക്കുന്നത് ദുആ ചെയ്യുന്നതിൽ? നമ്മൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ദുആ ചെയ്യുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലല്ലാഹു മിൻ ഫളിഹ്, നിങ്ങൾ അല്ലാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ചോദിച്ചുകൊള്ളുക. ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്അൽ. തീർച്ചയായും അവനോട് ചോദിക്കപ്പെടുക എന്നുള്ളത്, നീ അവനോട് ചോദിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എത്രത്തോളം കൂടുതൽ ചോദിക്കുന്നോ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെടും. ചോദിക്കുമ്പോൾ വെറുക്കുന്ന മനുഷ്യനെ പോലെയല്ല അല്ലാഹു, ചോദിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ല, അല്ലാഹുവിനോട് ചോദിക്കാതിരിക്കുന്നത് അല്ലാഹുവിന് ദേഷ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നഹു മല്ലം യസ്അലില്ലാഹ് യഗളബു അലൈഹി. ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത് അവനോട് കോപിക്കും, അള്ളാഹു അവനോട് ചോദിക്കും. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അവൻ ഇഷ്ടവും അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നത് അവന് കോപവും ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പിന്നെന്തിനാണ് മടിക്കുന്നത്? ഒരാൾക്ക് നമ്മൾ ചോദിക്കുന്ന കാര്യം ഇഷ്ടമാണെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ അതിൽ കുറവ് വരുത്തുന്നത്? നമ്മൾ കൂട്ടുകയല്ലേ വേണ്ടത് സഹോദരന്മാരെ? അപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ചോദിച്ചാൽ റബ്ബിന്റെ ഖജനാവ് തീർന്നു പോകുമെന്ന് നല്ല ഭയവും നമുക്കുണ്ടോ? അങ്ങനെ യാതൊരു ഭയവും ഉണ്ടാകേണ്ടതില്ല. നമ്മൾ മനുഷ്യന്മാരോട് ചോദിക്കുന്നത് അവർക്ക് വെറുപ്പായിരിക്കും. ഇനി അതല്ല, വെറുപ്പില്ലാത്ത ആളുകളോട് ചോദിച്ചാൽ തന്നെ നമ്മൾ എത്ര ചോദിക്കാനാണ്? അവന്റെ സമ്പത്ത് തീർന്നു പോകുന്നതാണ്. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പന്നനായ ഒരാൾക്ക് പോലും ഈ ലോകത്തിന്റെ ഒരു ദിവസത്തെ ചെലവേറ്റെടുക്കാൻ പോലും കഴിയില്ല. എന്നാൽ റബ്ബ് അങ്ങനെയല്ല. സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞതായി കാണാം. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, അല്ലാഹു തന്നെ പറയുന്ന കാര്യമാണ്. മറ്റു ഹദീസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും സംസാരിക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമായിരിക്കും. എന്നാൽ ഇത് അല്ലാഹുവിന്റെ സംസാരമാണ്. പക്ഷേ ഇത് ഖുർആനിൽ നിന്നും വ്യത്യസ്തമാണ്. ഖുർആൻ പോലെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതിന് ഒരു ആവശ്യമില്ല. ഈ ഹദീസ് പറയുന്ന ഖുർആൻ നമസ്കാരത്തിൽ ഓതാൻ പറ്റില്ല. അതാണ് ഹദീസുൽ ഖുദ്സി എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഹദീസുൽ ഖുദ്സി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു പറയുന്നു, അൻഫിഖ് ഉൻഫിഖ അലൈക, ഓ ആദമിന്റെ സന്തതി, നീ ചെലവഴിക്കുക, നീ അടിമകൾക്ക്, നിന്റെ മറ്റുള്ള അടിമകൾക്ക്, എന്റെ അടിമകൾക്ക് നീ ചെലവഴിക്കുക. ഉൻഫിഖ അലൈക, അള്ളാഹു നിനക്ക് ചെലവഴിക്കും, നിന്റെ മേൽ അള്ളാഹു ചെലവഴിക്കും. നീ പഠിക്കേണ്ടതില്ല, നിന്റെ സമ്പത്ത് തീർന്നു പോവുകയില്ല. നീ സദഖ നൽകുക, നിർബന്ധമായിട്ടുള്ള ചെലവുകൾ നീ നൽകുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അതിന് പകരമായി നൽകും എന്ന് അള്ളാഹു പറഞ്ഞു. പിന്നീട് അള്ളാഹു പറയുന്നു, യദുല്ലാഹി മൽആ, തീർച്ചയായും അള്ളാഹുവിന്റെ കൈ അത് നിറഞ്ഞ കൈയാണ്. ലാ തഗീബുഹാ നഫഖത്തുൻ സഹാഉൽ ലൈല വന്നഹാർ, രാവും പകലും ചെലവഴിച്ചതിനാൽ അതിൽ യാതൊരു കുറവും ഉണ്ടാകാൻ പോകുന്നില്ല. രാവും പകലും അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളുമേൽ തുടരെ തുടരെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റിസ്ക്, അള്ളാഹുവിന്റെ നിഅമത്ത് അനുഗ്രഹം അത് നമ്മൾ അനുഭവിക്കാത്തൊരു നിമിഷം പോലും ഉണ്ടാവുകയില്ല. പക്ഷെ അങ്ങനെ ചെലവഴിച്ചിട്ട് പോലും അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്നും യാതൊന്നും കുറയുന്നില്ല. അള്ളാഹു പറയുന്നു, അറായിതും മാ അൻഫഖ മുൻദു ഖലഖ അസ്സമാഅ വൽ അർദ ഫഇന്നഹു ലം യഗിൽ മാ ഫീ യദി. നീ കണ്ടിട്ടില്ലേ, ആകാശഭൂമികളെ സൃഷ്ടിച്ച അങ്ങു മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇതാ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അതൊന്നും അവന്റെ ഖജനാവിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ സഹോദരന്മാരെ, ചോദിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമാണ്, എന്നാൽ എത്ര ചോദിച്ചാൽ അള്ളാഹുവിന് വെറുപ്പുണ്ടോ? ഇല്ല. എന്നാൽ ചോദിച്ചാൽ അള്ളാഹുവിന്റെ അടുത്ത് വല്ലതും തീർന്നു പോകുമോ? ഇല്ല. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ദുആ എന്നുള്ളത്. അതിനാൽ നാം അള്ളാഹുവിനോട് ധാരാളമായി നമ്മുടെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അത് വലിയൊരു ഇബാദത്താണ്. ഒരു കവി പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജ, ആദമിന്റെ സന്തതിയോട് നീ ഒന്നും തന്നെ ചോദിക്കരുത്. വസലില്ലാഹില്ലദി അബ്വാബുഹു ലാ തുഹജബു, അവന്റെ വാതിലുകൾ അടക്കപ്പെടാത്ത, വാതിലുകൾക്ക് മറയിടപ്പെടാത്ത അവനായ അള്ളാഹുവിനോട് നീ ചോദിക്കുക. അള്ളാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, നീ അവനോട് ചോദിക്കുന്നത് നിർത്തുകയാണെങ്കിൽ, ചോദിക്കാതിരിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നോട് കോപിക്കും. വബുനയ്യ ആദമ ഹൈന യുസ്അലു യഗ്ളബു, എന്നാൽ ആദമിന്റെ സന്തതിയാകട്ടെ നീ ചോദിക്കുകയാണെങ്കിൽ അവൻ കോപിക്കുകയും ചെയ്യും എന്നത് എത്ര സത്യമാണ് സഹോദരന്മാരെ. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠത എന്നുള്ളത് അതിന്റെ ഖളാഇനെ അത് മാറ്റിക്കളയും, ഖളാഇനെ തള്ളി മാറ്റിക്കളയും. സൽമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുറദ്ദുൽ ഖളാഇ ഇല്ല ദുആ വലാ യസീദുൽ ഉംറ ഇല്ല ബിർ, പുണ്യം അതല്ലാതെ നിന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയില്ല, അതുപോലെ നിന്റെ ദുആ അല്ലാതെ നിന്റെ ഖളാഇനെ തട്ടിക്കളയുകയില്ല. എന്താണ് ദുആ ഖളാഇനെ തട്ടിക്കളയുക എന്ന് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഖളാഇനെ നിനക്ക് മാറ്റിത്തരിക എന്ന് പറയുന്നത്, നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിനക്ക് ഖൈറായിട്ടുള്ളത് നൽകും. ഇതൊരിക്കലും തന്നെ ചില ആളുകൾക്ക് ഇതിൽ സംശയമാണ്, എങ്ങനെയാണ് ഖളാഇനെ മാറ്റുക എന്നുള്ളത്. കാര്യം വളരെ വ്യക്തമാണ്. അവനോട് അവൻ ദുനിയാവിന്റെ കാര്യം ചോദിച്ചു നോക്കുക. നീ നിന്റെ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്നിരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, നീ അതിന്റെ സബബുകൾ ചെയ്യണം. അതുപോലെ തന്നെയാണ് സ്വർഗപ്രവേശനം, നീ അതിന്റെ അമലുകൾ ചെയ്താലാണ് നീ സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പോൾ നേരത്തെ നീ സ്വർഗാവകാശിയാണെന്ന് അള്ളാഹു എഴുതുമ്പോൾ അള്ളാഹു നീ ഇന്നാ ഇന്ന അമലുകൾ ചെയ്തതുകൊണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. നീ നേരത്തെ ദുആ ചെയ്യാൻ നീ ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന ദുആ ചെയ്തു, അങ്ങനെ അവന്റെ ഖളാ ഇങ്ങനെയായി മാറി എന്ന് അള്ളാഹു എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് നീ ദുആ ധാരാളമായി വർദ്ധിപ്പിക്കുക, അത് നിന്റെ ഖളാഇനെ മാറ്റും, അത് നിനക്കുള്ള പ്രയാസങ്ങളെ നീക്കിക്കളയും എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദുആ കാബത്തുകൾ തടയുന്നതിൽ വലിയ സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുആ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസൽ ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ. ഈ ഹദീസിൽ ചെറിയ ദുർബലതയുണ്ട്, പക്ഷേ ഇതിന്റെ മത്തിന് സഹീഹായിട്ടുള്ള മത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ദുആ എന്ന് പറഞ്ഞാൽ അത് നിനക്ക് വരുന്ന ആപത്തുകൾ, നിനക്ക് ഇറങ്ങിയിട്ടുള്ള ആപത്തുകൾ, ഇറങ്ങാത്ത ആപത്തുകളിൽ നിന്നുമെല്ലാം നിനക്ക് ഉപകാരമുണ്ട്, അതുകൊണ്ട് നീ ദുആ ചെയ്യുക എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്ക് വരുന്ന ആപത്തുകളും അതിനുശേഷം നമുക്ക് ചെയ്യുന്ന ദുആയും തമ്മിലുള്ള മൂന്ന് ബന്ധങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഒന്നാമത്തേത് അയ്യക്കൂന അഖ്വാമിൻ ബലായി, അതായത് നിന്റെ ദുആ അത് നിനക്ക് ബാധിച്ച പ്രയാസങ്ങളെക്കാൾ ശക്തിയുള്ള ദുആയാണ് നീ നടത്തിയിട്ടുള്ളതെങ്കിൽ, ഫയദ്ഉഹു, ആ ദുആ നിന്റെ ആപത്തിനെ തടുത്തു കളയും, ആപത്ത് നിനക്ക് ബാധിക്കുകയില്ല. നീ വളരെ ശക്തിയുള്ള ദുആയാണ് അള്ളാഹുവിനോട് നടത്തിയിട്ടുള്ളതെങ്കിൽ ആപത്ത് നിനക്ക് ഇറങ്ങുകയില്ല, നിനക്ക് ദുരിതം വരികയില്ല. രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നു, അയ്യക്കൂന അദ്അഫ മിനൽ ബലാ, നിന്റെ ആപത്ത് നിനക്ക് ഇറങ്ങുന്ന ആപത്തിനേക്കാൾ ദുർബലമായതാണ്, അതിനേക്കാൾ ശക്തി കുറഞ്ഞതാണ് നിന്റെ ദുആ എങ്കിൽ, ഫയഖുവ അലൈഹിൽ ബലാ, അവനെ ബലാ അവിടെ ശക്തിപ്പെടും, അവന്റെ ആപത്ത് ശക്തിപ്പെടും. ഫയുസാബു ബിഹിൽ അബ്ദ്, അങ്ങനെ അടിമക്ക് പ്രയാസം വരും, അവന്റെ ദുആ അത്ര ശക്തിയില്ലായെങ്കിൽ പ്രയാസം അവൻ ഇറങ്ങുക തന്നെ ചെയ്യും. മൂന്നാമത്തേത്, എന്നാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും അവനുണ്ടാവുന്ന ആപത്തിന്റെ ശക്തി കുറയും. അദ്ദേഹം തന്നെ പറയുന്നു, വലാക്കിൻ കദി ഹുഫിഫുഹു വൈൻകാന ദൈഫൻ, എന്നാൽ അത് അവന്റെ പ്രാർത്ഥന അത് ദൈഫാണെങ്കിൽ പോലും അത് അവന്റെ വരുന്ന ആപത്തിനെ അത് കുറച്ചു കളയും, അവന്റെ കാഠിന്യം കുറച്ചു കളയും എന്ന് പറഞ്ഞതായി കാണാം. മൂന്നാമത് അദ്ദേഹം പറയുന്നു, അയ്യ തക്കാവാമ വയം അക്കുല്ലു വാഹിദി മിൻഹുമ സാഹിബുഹു, നിന്റെ നിനക്ക് വരുന്ന ആപത്തിന്റെ കാഠിന്യവും നീ ചോദിക്കുന്ന ദുആയും അത് രണ്ടും ശക്തമാണെങ്കിൽ അത് രണ്ടും പരസ്പരം തടഞ്ഞു നിർത്തും, അങ്ങനെ നിനക്കൊന്നും തന്നെ ബാധിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, നിനക്ക് ബാധിക്കുന്ന ആപത്തുകളിൽ നിന്നും ആപത്ത് ബാധിക്കാതിരിക്കണമെങ്കിൽ നീ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ എപ്പോഴും അതിൽ നിന്നും നീ അള്ളാഹുവിനോട് രക്ഷ തേടുക. അതുപോലെ ഏതേത് പ്രയാസങ്ങളിൽ ഭയക്കുന്നുണ്ടോ അതൊക്കെ നിന്റെ മക്കളിലാവട്ടെ, നിന്റെ കുടുംബത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, നിന്റെ ഏതേത് കാര്യത്തിൽ നാട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണോ നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് ആ ആപത്തുകളെല്ലാം നിന്നിൽ നിന്നും തടയുന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മുടെ സഹാബികൾ, നമ്മുടെ മുൻഗാമികളായ സലഫു സാലിഹ് അവർ അവരുടെ ദുആയിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളായിരുന്നു. അവർക്കറിയാമായിരുന്നു ദുആയിന്റെ ശ്രേഷ്ഠത. അവർ അറിയുന്നത് കാരണം അവരാണ് നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ഇൽമുള്ളത്. അതുകൊണ്ട് അവർ ദുആ ഉത്തരം കിട്ടാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും അങ്ങനെ അവർ ദുആ നേടിയെടുക്കുകയും ചെയ്തതായി കാണാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഉമർ റളിയല്ലാഹു പറയുന്നു, ഇന്നീ ലാ അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിൻ ഹമ്മ ദുആ. അദ്ദേഹം പറയുകയാണ്, ഉത്തരം കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ആശങ്കയുമില്ല. ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ആശങ്കയുമില്ല. വലാകിൻ ഹമ്മ ദുആ, എന്നാൽ ദുആന്റെ കാര്യത്തിലാണ് ആശങ്ക. ഫൈദാ ഉൽഹിംതു ദുആ ഫൈനൽ ഇജാബത മഅ, കാരണം ഞാൻ ദുആ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഉത്തരം അതോടൊപ്പം തന്നെയുണ്ട്. ഉത്തരം കിട്ടുന്നതിൽ എനിക്ക് യാതൊരു ആശങ്കയും വേവലാതിയൊന്നുമില്ല. പക്ഷെ എനിക്ക് കൃത്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റുമോ? അള്ളാഹു ഏതൊക്കെ ഷർത്തുകളാണോ അതിന് പറഞ്ഞിട്ടുള്ളത്, അതനുസരിച്ചിട്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു എനിക്ക് ഉത്തരം നൽകുന്നത്, തടയുന്നത്? അതിൽ നിന്നെല്ലാം എനിക്ക് മാറി നിൽക്കാൻ സാധിച്ചു എങ്കിൽ നിനക്കുള്ള ഉത്തരത്തിന് നീ യാതൊന്നും പേടിക്കേണ്ടതില്ല, ഉത്തരം അതോടൊപ്പം തന്നെ വരൂ. നീ ഉത്തരം കിട്ടുന്നതിൽ നീ ആശങ്ക കാണിക്കേണ്ടതില്ല, മറിച്ച് നിന്റെ ദുആ നന്നാക്കുന്നതിൽ നീ ആശങ്ക കാണിക്കുക, ആ ദുആ നന്നാക്കുക എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തേണ്ട ദുആയിന്റെ ശ്രേഷ്ഠതകളാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നാം മനസ്സിലാക്കുക, ഈ ദുആയിന്റെ ശ്രേഷ്ഠതകളെല്ലാം നാം അറിഞ്ഞാൽ ഈ ദുആ നടത്തേണ്ടത് ആരോട് മാത്രമാണ്? നമുക്കറിയാവുന്നതുപോലെ തന്നെ ദുആ നടത്താൻ ദുആ നാം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയും അവൻ മുശ്രിക്കായി തീരുകയും അവന് പിന്നീട് യാതൊരു ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. നാളെ ആഖിറത്തിൽ അബൂ ജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും ഫിറഔന്റെയും കൂടെയായിരിക്കും അവനുണ്ടാകുക എന്നുള്ളതാണ് വാസ്തവം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത് വഅഖീമു വുജൂഹകും ഇൻദ കുല്ലി മസ്ജിദിൻ വദഉഹു മുഖ്ലിസീന ലഹുദ്ദീന കമാ ബദഅകും തഊദൂൻ. ഓ നബിയെ, പറയുക, നിന്റെ റബ്ബ് നിന്നോട് കൽപ്പിക്കുന്നത് ബിൽ ഖിസ്ത്, നീതിയാണ് നിന്റെ റബ്ബ് നിന്നോട് കൽപ്പിക്കുന്നത്. നിന്റെ മുആമലാത്തിൽ, ഇടപാടുകളിലും നിന്റെ ഇബാദത്തിലുമെല്ലാം നീ നീതിയുള്ളവനാകുക. വഅഖീമു വുജൂഹകും ഇൻദ കുല്ലി മസ്ജിദിൻ, അതുപോലെ നിന്റെ ഓരോ ആരാധന വേളയിലും നീ അള്ളാഹുവിലേക്ക് നീ നിന്റെ മുഖം തിരിക്കുക. നമസ്കാരങ്ങളിലാണെങ്കിൽ നീ ഖിബ്ലത്ത് നേരെ തിരിക്കുക, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നീ നിന്റെ മുഖം തിരിക്കുക. വദുഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അതുപോലെ തന്നെ നീ കൃത്യമായിട്ട് അള്ളാഹുവിന് മാത്രം ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് നീ ദുആ ചെയ്യുക. ദുആയിൽ ഒരു കളങ്കം നീ വരുത്താൻ പാടില്ല. എന്നാൽ കമാ ബദഅകും തഊദൂൻ, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ മരണശേഷം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു പറയുന്നത് പ്രാർത്ഥന അവനോട് മാത്രമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജിന്നിൽ പറയുന്നു, ഖുൽ, ഓ നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, തീർച്ചയായും ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദ, അതിൽ ആരോടും പങ്കുചേർക്കുകയില്ല. പങ്കുചേർക്കുക എന്നാണ് പറഞ്ഞത്. എപ്പോഴാണ് പങ്കുചേരുക? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള ആളുകളോടും ദുആ ചെയ്യുക. ദുആയിലാണ് പങ്കുചേർക്കുക എന്നുള്ളത് പറഞ്ഞത്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നീ എന്നെ പോലെ ഇലാഹായി മറ്റൊരാളോട് ഇലാഹാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അന്നത്തെ അഭിസംബോധിത സമൂഹമായ അബൂജഹലും കൂട്ടരും പോലും അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നുള്ളത് അവരും അംഗീകരിച്ചതാണ്. അള്ളാഹുവാണ് ആകാശം സൃഷ്ടിച്ചതെന്നും അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്നും എല്ലാം അവരും അംഗീകരിച്ചതാണ്. ലോകത്ത് വളരെ കുറഞ്ഞ മുശ്രിക്കുകളല്ലാതെ, വളരെ കുറഞ്ഞ കാഫിറുകളല്ലാതെ അള്ളാഹുവിനെ ഇലാഹ് എന്നുള്ള പദവി സ്ഥിരീകരിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. എല്ലാവരും പറയുന്നത് ഒരു ദൈവമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ലോകത്തിന് ഒരു ദൈവമുണ്ട് എന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദൈവത്തിനോട് ദുആ ചെയ്യാത്ത ആളുകൾ, ആ ദൈവത്തിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള ആളുകളോട് ദുആ ചെയ്യുന്നവർ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക, അള്ളാഹു അല്ലാത്ത ആളുകളോട് നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും മസ്ജിദുകൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. ഫല തദ്ഉ മഅ അല്ലാഹി അഹദ, അവിടെ അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളോട് നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് സഹോദരന്മാരെ? മസ്ജിദിൽ ഇതാ അറ്റാച്ചഡ് ആയിട്ടുള്ള ഖബറുകൾ, ഖബർ അറ്റാച്ചഡ് മസ്ജിദുകളാണ്. ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും വളരെ മോശപ്പെട്ട മസ്ജിദുകളാണ്. അവിടെ നമുക്ക് നമസ്കരിക്കാൻ പാടില്ലാത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം ദുആ ചെയ്യേണ്ട സ്ഥലങ്ങൾ അവിടെ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നു. എന്നാൽ അള്ളാഹു പറയുന്നത് എന്താണ്? വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. വലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് അള്ളാഹു പറയുമ്പോൾ ഇതാ മസ്ജിദിൽ തന്നെ ഖബറുകൾ ഉണ്ടാക്കുകയും ആ ഖബറാളികളോട് ദുആ ചെയ്യുന്നു, പിന്നീട് ഇപ്പുറം വന്ന് നമസ്കരിക്കുന്നു. നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിലൊരു പ്രാർത്ഥനയും അള്ളാഹുവിനോട് അതല്ലാതില്ല. അപ്പോൾ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. പിന്നീട് നമസ്കാരം കഴിഞ്ഞു അല്ലെങ്കിൽ അതിന് മുന്നേയും അവരത് അപ്പുറത്തേക്ക് പോകുന്നു, ഖബറാളികളോട് സഹായം തേടുന്നു, ഖബറാളികളോട് തവസ്സുലെന്നും ഇസ്തിഗാസയുമെന്നും മോമനപ്പേരിട്ടുകൊണ്ട് അവരോട് തന്നെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മളോട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എത്ര ഖേദകരമാണ്, ഖബർ അറ്റാച്ചഡ് മസ്ജിദുകൾ വളരെയധികം കൂടുന്നുണ്ട് സഹോദരന്മാരെ. ഇത് വലിയ ദുരന്തമാണ് മുസ്ലിം ഉമ്മത്തിന്. ഇന്നത്തെ ഈ അവസ്ഥയുണ്ടാക്കാനുള്ള, മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്ജത്ത് നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം അവരിൽ ദുആയിൽ വന്ന ഈ പിഴവാണ്, ദുആയിൽ അവർ നടത്തിയ ഈ പിഴവാണ് അവർക്ക് വന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം വിഷമങ്ങൾ തീർക്കാൻ അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു പറയുന്നു, അമ്മ യുജീബുൽ മുൽതറ ഇദാ ദഅഹ വയക്ഷിഫുസ്സു വയജ്അലുകും ഖുലഫാ കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അങ്ങനെ അവന് അവന്റെ ദുആ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ആ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുക. അതുപോലെ വജഅലഹും ഖുലഫാ അൽ അർദ്, ഭൂമിയിൽ അവൻ വിട്ടേച്ചു പോയ സമ്പത്തുകളും അങ്ങനെ ഭൂമിയിൽ അവനെ ഖലീഫയായി പിൻഗാമിയായി നിശ്ചയിക്കുക. ഇതൊക്കെ ആർക്ക് മാത്രമാണ് സാധിക്കുക എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ഇലാഹുമ്മ അല്ലാഹ്, അള്ളാഹുവിന് പുറമെ വേറെ ആരെങ്കിലും ഉണ്ടോ? കഷ്ടപ്പെട്ടാൽ പ്രയാസങ്ങൾ ചോദിച്ചാൽ അതൊക്കെ മാറ്റിക്കൊടുക്കാൻ അള്ളാഹുവിന് പുറമെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഖലീലമ്മ തദക്കറു, അള്ളാഹു പറയുകയാണ് കുറച്ചാളുകൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതെ, നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഭൂരിഭാഗം ആളുകളും അവർ ശിർക്കിന്റെയും ബിദഅത്തിന്റെയും ആളുകളാണ്. വളരെ കുറച്ചാളുകൾ മാത്രമേ അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ ഫദഖല്ലാ, അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ കുറച്ചാളുകൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തദഉ മിൻ ദൂനില്ലാ മാ ലാ യൻഫഉക വലാ യദുറുക ഫൈൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അതാ. അവർ ചോദിക്കുന്നു, അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുന്നു. അങ്ങനെ അള്ളാഹു പറയുന്നു, വലാ തദഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ ദുആ ചെയ്യരുത്. മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് യാതൊരു ഉപകാരം ഉപദ്രവം വരുത്താത്ത ആളുകളാണ്. നിനക്ക് ഉപകാരം നൽകാനോ അല്ലെങ്കിൽ നിനക്ക് വന്ന ഉപദ്രവം നീക്കിക്കളയാനോ അതവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് നീ ദുആ ചെയ്യരുത്. ഫൈൻ ഫഅൽത, നീ ദുആ ചെയ്യുകയാണെങ്കിൽ ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ ളാലിമുകളായ അക്രമികളായ നരകാവകാശികളായി മാറുമെന്ന് അള്ളാഹു നമ്മളെ തഹീദ് ചെയ്യുന്നു. പിന്നീട് അള്ളാഹു പറയുന്നു, വഅയംസസ്കല്ലാഹു ബിദുറിൻ ഫലാ കാശിഫല, അള്ളാഹു ദാ ബുദ്ധിയുള്ള ആളുകളോട് കൃത്യമായി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് അള്ളാഹു. വഅയംസസ്കല്ലാഹു ദുറ ഫലാ കാശിഫലഹു ഇല്ലാഹു, അള്ളാഹു നിനക്ക് വല്ല ഉപദ്രവവും നിശ്ചയിച്ചാൽ അത് നീക്കിക്കളയാൻ അള്ളാഹു അല്ലാതെ മറ്റേ ആരുമില്ല. വഅയുരിദുക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി, ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് എന്തെങ്കിലും ഖൈറ് നൽകിയാൽ അതെടുത്തു കളയാനും മറ്റൊരാൾക്കും സാധിക്കുകയില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം, അവന്റെ അടിമകൾക്ക് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ അനുഭവിപ്പിക്കുന്നു. അവന്റെ അടിമകൾക്ക് എന്താണോ വേണ്ടത്, ഖൈറാണോ ഷർറാണോ, അതൊക്കെ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് അള്ളാഹു പറയുന്നു. വഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറാണ്. ശിർക്ക് ചെയ്ത ആളുകളെ നിങ്ങൾ തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ശിർക്കുൾപ്പെടെ എല്ലാ ശിർക്കുൾപ്പെടെ എല്ലാ തിന്മകളും ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ അല്ലാഹു പുറത്തു നൽകുന്നതാണ്. വഹുവ ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകും എന്ന് അല്ലാഹു പറയുകയാണ്. പിന്നീട് എന്തുകൊണ്ടാണ് നമ്മൾ സഹോദരങ്ങൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറയുന്നത്? അല്ലാഹു നമുക്ക് അല്ലാഹു അല്ലാത്ത ആൾ ഇടതേടിയാൽ മാത്രമേ ദുആ ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹു പറഞ്ഞത് എന്നാൽ ഇപ്രകാരമാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഓ പറയൂ നബിയെ പറയൂ, ഫഇന്നി ഖരീബുൻ, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ ദുആക്ക് ഉത്തരം ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അള്ളാഹു ഏഴാകാശത്തിന് മുകളിലാണെങ്കിലും അള്ളാഹുവിന്റെ അറിവ് കൊണ്ടും മുറാഖബത്ത് കൊണ്ടുമൊക്കെ അള്ളാഹു നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മുടെ കണ്ണ് എങ്ങോട്ട് പോകുന്നത് പോലും അള്ളാഹുവിന് അറിയാം. നമ്മൾ എന്ത് ചിന്തിക്കുന്നത് പോലും അള്ളാഹുവിന് അറിയാം. നമ്മൾ ദുആ എത്ര പതിയെ ദുആ ചെയ്താലും അത് അള്ളാഹുവിന് കേൾക്കാൻ സാധിക്കും, അത് അള്ളാഹുവിന് ഉത്തരം നൽകാൻ സാധിക്കും. ഉജീബു ദഅവത ദാഇ ഇദാ ദഅആ, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവർ ഉത്തരം നൽകും. ഫല്യസ്തജീബൂലി, എങ്കിൽ അവൻ എന്റെ ആഹ്വാനം അവൻ സ്വീകരിക്കട്ടെ, എന്നെ അനുസരിക്കുകയും ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യട്ടെ. വല്യുമിയൂബി, അവൻ എന്നിൽ ഈമാൻ ഉണ്ടാവട്ടെ, എന്നെ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അങ്ങനെയാണെങ്കിൽ അവൻ സന്മാർഗികളിൽ, അവൻ നേരായ മാർഗത്തിന്റെ ആളുകളിൽ അവൻ പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാതിരിക്കാൻ യാതൊരു ന്യായവുമില്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞത് നീ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉടൻ ഉത്തരം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല സഹോദരങ്ങളും ചിന്തിച്ചേക്കാം, ഞാൻ അള്ളാഹുവിനോട് എത്ര കാലമായി ദുആ ചെയ്യുന്നു, ഒരുപാട് കാലമായി അള്ളാഹുവിനോട് ദുആ ചെയ്ത് എനിക്കൊന്ന് ഉത്തരം കിട്ടുന്നത് കാണുന്നില്ലല്ലോ. സഹോദരന്മാരെ, നമ്മുടെ ദുആ ശരിയാവാനിട്ടാണ് പലതും നമുക്ക് ഉത്തരം നമ്മൾ ചോദിച്ചതിനേക്കാൾ ഹൈറായിട്ടുള്ള നമുക്ക് പലതും നൽകി കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നതിനാൽ അള്ളാഹു ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നൽകാതെ നാളെ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ദുആന്റെ ഈ വിശദീകരണം നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതൊരു മുസ്ലിമും അവൻ ദുആ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യം പാടില്ല എന്ന് പറഞ്ഞു. ഒന്ന്, ലൈസ ഫിഹ ഇസ്മ്, അതിൽ യാതൊരു തിന്മയും ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ഒരു തിന്മ സംഭവിക്കാൻ വേണ്ടി നീ ദുആ ചെയ്യാൻ പാടില്ല. വലാ ഖതിഅതു റഹീം, നിന്റെ കുടുംബബന്ധം മുറിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കാൻ പ്രേരകമാകുന്ന വല്ല കാര്യങ്ങളും അത് നിന്റെ ദുആയിൽ ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ ഇല്ലാ അതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, മൂന്നിലൊന്ന് വഴിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിനക്ക് ആ ദുആക്കുള്ള ഉത്തരം മൂന്നാലൊരു വഴിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിനക്ക് നൽകിയിരിക്കും. ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതു, ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും, പെട്ടെന്ന് തന്നെ ഉത്തരം കൂടുതലായി നൽകുക. അങ്ങേയറ്റം വിനയത്തോടുകൂടിയും അങ്ങേയറ്റം മുൽത്തറായിക്കൊണ്ടും പ്രയാസം കൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടും ഒക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മൾ കാണാറില്ലേ, നമുക്ക് ഉത്തരം സഹായം പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മൾ കൃത്യമായിട്ട് എത്രത്തോളം അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടിയും ദുആക്ക് വേണ്ട ഷർത്തുകളും ദുആ തടസ്സപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഒഴിഞ്ഞുമാറിയാൽ നമുക്ക് ഇതാ ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടും. ഇങ്ങനെ ഒന്നുകിൽ പെട്ടെന്ന് തന്നെ നിനക്ക് കിട്ടുന്നതാകാം, അല്ല എങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിനക്ക് ഇവിടെ യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയതിനാൽ അവന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ ആഖിറത്തിലേക്ക് നിനക്കത് നീക്കിവെക്കും. അല്ലെങ്കിൽ നീ ചോദിച്ചതിന് പകരമായി അതാ നിനക്ക് വരാനുള്ള ഒരു ആപത്ത്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് നിന്നിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. ഇത് മൂന്നും ഉണ്ടായാലും മൂന്നിലേതും ഉണ്ടായാലും അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. മാത്രമല്ല ദുആ ചെയ്യുക എന്നുള്ളത് തന്നെ അവനൊരു ഇബാദത്തായതിനാൽ അവനൊരു ദുആ ചെയ്യുക അവൻ നിഷ്കരമാകുന്നില്ല. ദുആ ചെയ്താൽ അവനത് കൂലിയായി രേഖപ്പെടുത്തും, ഒരു ഹസനത്തായി ഒരു നന്മയായി രേഖപ്പെടുത്തും എന്നുള്ളതും നമ്മൾ ഓർക്കുക. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ദുആ തടയപ്പെടുന്ന കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് നമ്മൾ വരും ഖുത്ബകളിൽ മനസ്സിലാക്കും. അതുപോലെ തന്നെ എന്തുകൊണ്ട് എന്തൊക്കെ ഷർത്തുകൾ പാലിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് ദുആ ഉത്തരം കിട്ടുക. അതുപോലെ തന്നെ ദുആ ചെയ്യാൻ ചില മര്യാദകൾ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ അദബിലൂടെ ആ മര്യാദകൾ നമ്മൾ പാലിച്ചാലാണ് നമുക്ക് ദുആ ചെയ്യുക. ഇതൊന്നും അറിയാതെ നമ്മൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ വിവരക്കേടാണ്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഇബാദത്തായ ദുആയുടെ വിഷയത്തെക്കുറിച്ച്, എപ്പോഴാണ് ദുആ, ഏതൊക്കെയാണ് ദുആ, എന്തൊക്കെയാണ് ദുആ, എങ്ങനെയാണ് ദുആ, ഇതൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനോട് കൃത്യമായി ദുആ ചെയ്യുന്ന മുഖ്ലിസീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാല മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ. اللهم اصلح احوال المسلمين في كل مكان. اللهم اعز الاسلام والمسلمين واللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم مزق ملوك الكفار. اللهم مزق ملوك الكفار. اللهم دمر اعداءك واعداء المسلمين. وهذا والله تعالى وعلى عالم، وصلى الله على نبينا وسلم.